عن أبي هريرة رضي الله تعالى عنه أن رسول الله صلى الله عليه وسلم قال رسول الله صلى الله عليه وسلم برنا لا تجعلوا بيوتكم مقابر നിങ്ങൾ നിങ്ങളുടെ വീടുകളെ മഖ്ബറകളാക്കരുത്. ഇന്ന ഷൈത്താന യൻഫിറു മിനൽ ബൈത്തില്ലദി തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ. തീർച്ചയായും ഷൈത്താൻ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യപ്പെടുന്ന വീട്ടിൽ നിന്ന് ഓടി അകലുന്നതാണ്. ഈ ഹദീസ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ്. ഹദീസിന്റെ അർത്ഥം ഒന്നുകൂടി പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ വീടുകളെ മഖ്ബറകളാക്കരുത്. മഖാബിർ മഖ്ബറകൾ, മഖ്ബറത്തുൻ മഖാബിർ ശ്മശാനങ്ങൾ, മഖ്ബറകൾ ഖബറിടങ്ങൾ, ബൈത്തുൻ ബുയൂത്തുൻ. ലാ തജാലു നിങ്ങളാക്കരുത്, നിങ്ങളുടെ വീടുകൾ എന്താക്കരുത്, മഖ്ബറകളാക്കരുത്. തീർച്ചയായും ഷൈത്താൻ എൻഫിറു യഖ്റുജു, ഷൈത്താൻ ഓടിപ്പോകും, വിരണ്ടോടും. മിനൽ ബൈത്തിൽ ലദീ തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറ പാരായണം ചെയ്യപ്പെടുന്ന വീട്ടിലെന്ന്. ഈ ഹദീസ് ഉദ്ധരിച്ചിരിക്കുന്നത് അബൂ ഹുറൈറ റളിയല്ലാഹു തആല. സഹാബികളുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും പ്രഗത്ഭനാണ് അബൂ ഹുറൈറ റളിയല്ലാഹു തആല. അദ്ദേഹത്തിന്റെ യഥാർത്ഥത്തിലുള്ള പേര് അബ്ദുറഹ്മാൻ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ യഥാർത്ഥത്തിലുള്ള പേര് അബ്ദുറഹ്മാൻ. അബൂ ഹുറൈറ എന്നുള്ളത് അദ്ദേഹത്തിന്റെ കുന്യത്താണ്. ആ പേര് കിട്ടാനുള്ള കാരണങ്ങളൊക്കെ വിശദമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അബ്ദുറഹ്മാൻ എന്നാണ് യഥാർത്ഥത്തിലുള്ള പേര്. അദ്ദേഹം മരണപ്പെടുന്നത് ഹിജറ 57-ാമത്തെ വർഷം, ഹിജറ വർഷം 57. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നു. അദ്ദേഹത്തിന്റെ പ്രായം 78 വയസ്സായിരുന്നു. ഇതിലൊക്കെ ചിലറ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഏറ്റവും പ്രബലമായ അഭിപ്രായത്തിൽ 78-ാമത്തെ വയസ്സിൽ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു മരണപ്പെട്ടു. ഹിജ്റ വർഷം 57. ഏറ്റവും കൂടുതൽ ഹദീസുകൾ ഉദ്ധരിച്ച സഹാബിയാണ് ആര്? അബൂ ഹുറൈറ റളിയല്ലാഹു തആല. നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചരിത്രം. ഇൻഷാല്ലാ നമുക്ക് മറ്റൊരിക്കൽ അത് വിശദമായിട്ട് സംസാരിക്കാവുന്നതാണ്. അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, ഏറ്റവും കൂടുതൽ ഹദീസുകൾ ഉദ്ധരിച്ചതാണ് ആര്? അബൂ ഹുറൈറ റളിയല്ലാഹു തആല. ഇവിടെ പ്രധാനപ്പെട്ട ഒരു വിഷയം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ കൂടെ എത്ര കാലം ജീവിച്ചിട്ടുണ്ട്? ഏറ്റവും കൂടുതൽ ഹദീസുകൾ ഉദ്ധരിച്ച അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പ്രവാചകന്റെ കൂടെ എത്ര കാലം ജീവിച്ചിട്ടുണ്ട്? 70, 60, 50, 40, 30. കേവലം 4 ചില്ലാനം വർഷങ്ങൾ മാത്രമാണ് 3 എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്. മൊത്തത്തിൽ അത് ചർച്ച ചെയ്ത് 4 ചില്ലാനം വർഷം മാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ചത് അബൂ ഹുറൈറ റളിയല്ലാഹു തആല. 4 ചില്ലാനം വർഷം. 3 വർഷം എന്നുള്ളത് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായിട്ട് ഹദീസുകൾ വന്നിട്ടുണ്ട്. അതിന്റെ ചർച്ചകളൊക്കെ നമുക്ക് മറ്റൊരു നടക്കും. പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഹദീസുകൾ ഉദ്ധരിക്കാൻ സാധിച്ചത്? നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾ പഠിക്കുക, മനസ്സിലാക്കുക. ഇസ്ലാമിലെ വിമർശകരൊക്കെ പ്രചണ്ഡമായി പ്രചരിപ്പിക്കുന്ന ഒരാരോപണമാണത്. കാരണം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആദ്യത്തെ അഞ്ച് ആൾക്കാരെ പട്ടികയിൽ പോലും അവരുടെ പേര് വരുന്നില്ല. ഏറ്റവും കൂടുതൽ ഹദീസുകൾ ഉദ്ധരിച്ചത് ഒന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, പിന്നെ ഇബ്നു ഉമർ, അനസ്, ആയിഷ റളിയല്ലാഹു തആല, അങ്ങനെയുള്ള ആളുകൾ. എന്നാൽ റസൂലുള്ളാഹിന്റെ കൂടെ എല്ലാ സമയത്തും ഉണ്ടായിരുന്ന ആളുകളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോലുള്ള ആളുകൾ. പക്ഷേ ഈ 4 ചില്ലാനം വർഷങ്ങൾ അല്ലെങ്കിൽ 3 വർഷങ്ങൾ റസൂലുള്ളാഹിന്റെ കൂടെ ജീവിച്ച അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എങ്ങനെ ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സഹാബിയായി, ഉദ്ധരിച്ച സഹാബിയായി? അപ്പൊ നമ്മൾ പഠിക്കുക, അതിനുള്ള സമയങ്ങൾ കണ്ടെത്തുക. അപ്പൊ ഇസ്ലാമിന്റെ വിമർശകർ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം കൂടിയാണ് അതെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ അതിനൊക്കെ കൃത്യമായിട്ടുള്ള മറുപടി ഇസ്ലാമിക പണ്ഡിതന്മാരും ചരിത്രകാരന്മാരും നൽകിയിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. സാന്ദർഭികമായിട്ട് അത് സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പൊ ഈ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവാണ് ഈ ഹദീസ് ഉദ്ധരിച്ചിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ വീടുകളെ മഖ്ബറകളാക്കരുത്. മഖ്ബറകളാക്കരുത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ തഫ്സീർ, അതിന്റെ ഷറഹ്, പ്രധാനപ്പെട്ട അഞ്ച് വ്യാഖ്യാനങ്ങൾ അതിന് വന്നിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ വീടുകളെ മഖ്ബറകളാക്കരുത് എന്നുള്ളതാണ്. ഒരു മുസ്ലിമിന്റെ വീട് എങ്ങനെയായിരിക്കണം എന്നുള്ളതിന്റെ കൃത്യമായൊരു നിർദ്ദേശമാണ് ഈ ഹദീസിലുള്ളത്. ഒരു മുസ്ലിമിന്റെ, ഒരു സത്യവിശ്വാസിയുടെ വീട് എങ്ങനെയായിരിക്കണം, എങ്ങനെ ആയിരിക്കരുത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിഷയങ്ങളിലും, വെറും ഇബാദത്തുകൾ നിർബന്ധമാക്കുക മാത്രമല്ല ഇസ്ലാം ചെയ്തിട്ടുള്ളത്, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും എങ്ങനെ ജീവിക്കണം അതിന്റെ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ ഹദീസിലുള്ളത് ഒരു മുസ്ലിമിന്റെ വീട് എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ വീടുകൾ എന്താകരുത്? മഖ്ബറകളെപ്പോലെ ആകരുത്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ വ്യാഖ്യാനം ഐ, മഖ്ബറകളെപ്പോലെ ആകരുത് എന്ന് പറഞ്ഞാൽ ഖാലിയത്തുൻ മിന ദിക്രി വത്തഅതി ഫതകൂനുകൽ മഖാബിർ. ദിക്റുകളും തഅത്തുകളും ഇല്ലാത്ത വീടുകളാകരുത്. നമ്മൾ മക്ബറയിൽ പോയാൽ അവിടെ ദിക്റുകൾ ഉണ്ടാവില്ല, അവിടെ ആരാധനകൾ ഉണ്ടാവില്ല. മക്ബറ എന്നുള്ളത് ആരാധനകൾ നിർവഹിക്കാനുള്ള സ്ഥലമല്ലല്ലോ, അവിടെ ദിക്ർ നടത്താനുള്ള സ്ഥലമല്ല. അപ്പൊ നിങ്ങളുടെ വീടുകളെ നിങ്ങൾ എന്താക്കരുത്? ഖാലിയത്താക്കരുത്, ഖാലിയാക്കരുത്. എന്തിൽ നിന്ന്? ദിക്റിൽ നിന്നും ത്വാഅത്തിൽ നിന്നും. അപ്പൊ ദിക്റും ത്വാഅത്തും ഇബാദത്തുകൾ അല്ലെങ്കിൽ പുണ്യകർമ്മങ്ങൾ, ദിക്റുകൾ ഇതൊരു വീട്ടിലില്ലെങ്കിൽ ആ വീട് എന്തായിത്തീരും? കൽ മഖാബിർ, ഖബറുകളെപ്പോലെ ആയിത്തീരും. അപ്പൊ ഒരു മുസ്ലിമിന്റെ വീട്ടിൽ ഉണ്ടാകേണ്ടത് ദിക്റുകളാണ്, ഇബാദത്തുകളാണ്, അതില്ലെങ്കിൽ മഖ്ബറകളായിത്തീരും. അതാണ് അതിന്റെ ഒരു വ്യാഖ്യാനം. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വീടുകളെ മഖ്ബറകളാക്കരുത്. വീടുകളിൽ ദിക്റുകൾ ചൊല്ലണം, ഇബാദത്തുകൾ ചെയ്യണം. അതാണ് അതിന്റെ ഒന്നാമത്തത്. രണ്ടാമത് പറഞ്ഞു, ലാ തദ്ഫിനു മൗതാക്കും ഫിഹ, മരണപ്പെട്ടവരെ നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ മറവ് ചെയ്യരുത്. മരിച്ചാലും മറവ് ചെയ്യേണ്ട സ്ഥലം അത് വീടല്ല. അങ്ങനെ എന്ത് ചെയ്യരുത്? മരിച്ച ആളുകളെ വീടുകളിൽ മറവ് ചെയ്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വീടുകളെ മഖ്ബറകളാക്കരുത്. അതാണ് ലാ തജ്അലു ബുയൂതക്കും മഖാബിറ. മരിച്ച ആളുകളെ നിങ്ങളുടെ നിങ്ങൾ വീടുകളിൽ മറവ് ചെയ്യരുത്, അവർക്ക് അതിൻ്റെതായ സ്ഥലമുണ്ട്. അതാണ് അതിൻ്റെ രണ്ടാമതായിട്ട് പറഞ്ഞിട്ടുള്ളത്. മൂന്നാമത് വന്നിട്ടുള്ളൊരു വ്യാഖ്യാനം, നിങ്ങൾ എന്ത് ചെയ്യരുത്? നിങ്ങളുടെ വീടുകളിലുള്ള നമസ്കാരം ഒഴിവാക്കരുത്. വീടുകളിൽ വെച്ച് നമസ്കരിക്കുക എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള നമസ്കാരം വീടുകളിൽ വെച്ചിട്ടുള്ള നമസ്കാരമാണ്. അതിന്റെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ വ്യാഖ്യാനം എന്താണ്? ലാ തത്റുഖു സ്വലാത്ത ഫീഹ, വീടുകളിൽ വെച്ചിട്ടുള്ള നിസ്കാരം നിങ്ങൾ ഒഴിവാക്കരുത്. വീടുകളിൽ വെച്ചിട്ട് നിസ്കരിക്കണം എന്നുള്ളതാണ്. എന്നാൽ മഖ്ബറയിൽ നിസ്കരിക്കൂല. അതുകൊണ്ടാണ് ഇവിടെ സമ്മാ അൽ ബുയൂത്ത മഖാബിർ, ഇവിടെ വീടുകളെ സംബന്ധിച്ച് മഖ്ബറകളാക്കരുത് എന്ന് പറഞ്ഞത്. എന്താ വെച്ചാൽ അതിൽ നിസ്കാരം നിർവഹിച്ചിട്ടില്ലെങ്കിൽ എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ വെച്ച് നിസ്കരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീടുകളെ മഖ്ബറകളാക്കുകയാണ്, ശ്മശാനങ്ങളാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വീടുകളിൽ വെച്ച് നമസ്കരിക്കാതിരിക്കരുത്. കാരണം നിസ്കരിക്കാൻ പറ്റാത്ത സ്ഥലമാണ് ഏത്? ഖബറുകൾ. അവിടെ വെച്ചിട്ട് നിസ്കരിക്കാൻ പാടില്ല. ഹദീസുകൾ ഒരുപാട് വന്നിട്ടുണ്ട്. ഭൂമി മുഴുവൻ മസ്ജിദാണ്, മഖ്ബറയും ഹമ്മാമും ഒഴികെ എന്നുള്ളത് സ്വഹീഹായ ഹദീസിൽ വന്നതാണ്. മഖ്ബറയിൽ വെച്ചിട്ട് നിസ്കാരമല്ല, അവിടെ ആകെയുള്ളൊരു നിസ്കാരം ഏതാണ്? അവിടെ പോയിട്ട് മറവ് ചെയ്താൽ ആ മയ്യത്തിന് വേണ്ടിയിട്ട് നിസ്കരിക്കുന്ന നിസ്കാരമാണ്. അപ്പൊ ആ വിഷയത്തിൽ ധാരാളം കണക്കിന് ഹദീസുകൾ വന്നിട്ടുണ്ട്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യന്റെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള നിസ്കാരം ഏതാണ്? ഫൈൻ അഫ്ദൽ സ്വലാത്തിൽ ഫി ബൈത്തിഹി, അവന്റെ വീട്ടിൽ വെച്ചിട്ട് നിസ്കരിക്കുന്ന നിസ്കാരമാണ് ഒരു മനുഷ്യന്റെ നിസ്കാരത്തിൽ ഏറ്റവും അഫ്ദലായിട്ടുള്ളത്. ഏതൊഴികെ? ഇല്ലൽ മക്തൂബ, നിർബന്ധ നിസ്കാരങ്ങൾ ഒഴികെ. നിർബന്ധ നിസ്കാരങ്ങൾ അഞ്ച് നേരത്തെ നിസ്കാരങ്ങൾ അത് പള്ളിയിൽ വെച്ചിട്ടാണ് നിർവഹിക്കേണ്ടത്. അതല്ലാത്ത നിസ്കാരങ്ങളൊക്കെ നിർവഹിക്കാനുള്ള സ്ഥലമാണ് ഏത്? വീട്. അത് പ്രത്യേകമായി ജമായത്തായിട്ട് പള്ളികളിൽ വെച്ചിട്ട് അല്ലെങ്കിൽ മൈതാനത്ത് വെച്ച് നിർവഹിക്കപ്പെടേണ്ട, ജമായത്തായിട്ട് നിർവഹിക്കപ്പെടേണ്ട സുന്നത്തസ്കാരങ്ങൾ അത് അങ്ങനെ തന്നെ നിർവഹിക്കണം. അതല്ലാത്ത നമസ്കാരങ്ങളൊക്കെ നിർവഹിക്കേണ്ടത് എവിടെ വെച്ചിട്ട് തന്നെയാണ്? വീടുകളിൽ വെച്ചിട്ട് തന്നെയാണ്. അപ്പൊ ആ വീടുകളിൽ വെച്ചിട്ട് നിങ്ങൾ നിസ്കരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീടുകളെ മക്ബറകളാക്കുകയാണ്, ശ്മശാനങ്ങളാക്കുകയാണ്. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ വീടുകളെ മക്ബറകളാക്കരുത് എന്നുള്ളതാണ്. അതേപോലെ തന്നെ നാലാമത് വന്നിട്ടുള്ള മറ്റൊരു വ്യാഖ്യാനം, ലാ തജഅലു ബുയൂതകും വതനൻ ലിന്നൗമി ഫഖത് ലാ തുസല്ലൂന ഫീഹ. നിങ്ങളുടെ വീട് എന്നുള്ളത് നിങ്ങൾക്ക് കിടന്നുറങ്ങാൻ വേണ്ടി മാത്രമുള്ളതല്ല, അത് നിസ്കരിക്കാനും കൂടിയുള്ളതാണ്. കിടന്നുറങ്ങാനുള്ള ഒരിടം മാത്രമല്ല നിങ്ങളുടെ വാസസ്ഥലം എന്നുള്ളത്, നിങ്ങളുടെ വീട് എന്നുള്ളത്. ഫൈനന്നൗമ അഖുൽ മൗതി വൽ മയ്യത്തു ലാ യുസല്ലി. ഒരു മയ്യത്ത് ഒരിക്കലും നിസ്കരിക്കുകയില്ല. ഉറക്കം എന്നുള്ളത് മരണത്തിന്റെ സഹോദരനാണ്. വീട് എന്നുള്ളത് കിടന്നുറങ്ങാൻ വേണ്ടി മാത്രമല്ല, അത് നിസ്കരിക്കാൻ കൂടിയുള്ളതാണ്. അപ്പൊ കിടന്നുറങ്ങാനുള്ള ഒരു ഇടമായിട്ട് മാത്രം നിങ്ങൾ നിങ്ങളുടെ വീടുകളെ മാറ്റരുത്. തൂർബഷ്തി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വയുഹ്തമലു അൻ യകൂനൽ മുറാദു അന്നമൻ ലം യുസല്ലി ഫി ബൈതിഹി ജഅല നഫ്സഹു കൽ മയ്യിതി വ ബൈതഹു കൽ ഖബരി. വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. വീടുകളിൽ വെച്ച് നിസ്കരിക്കാത്ത ഒരുത്തൻ തന്റെ നഫ്സിനെ ഒരു മയ്യത്തിനെ പോലെ ആക്കുകയാണ്, മരിച്ചവനെ പോലെ ആക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അവന്റെ വീടിനെ ഒരു ഖബർ പോലെ ആക്കുകയാണ് ചെയ്യുന്നത്. വീട്ടിൽ വെച്ച് നിസ്കരിക്കാത്ത ഒരാൾ, അയാളുടെ നഫ്സിനെ എന്താക്കുകയാണ്? മരിച്ച ഒരാളെ പോലെയാണ് അയാൾ. അതേപോലെ തന്നെ അയാളുടെ വീടിനെ ഒരു ഖബർ പോലെ ആക്കി തീർക്കുകയാണ്. ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട വ്യാഖ്യാനങ്ങൾ വന്നിട്ടുള്ളത്. അപ്പൊ ഈ ഹദീസ് ചേർത്തല്ല, തജഅലു ബുയൂതകും മഖാബിറ, നിങ്ങൾ നിങ്ങളുടെ വീടുകളെ മക്ബറകളാക്കരുത് എന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞിട്ടുള്ള നാലഞ്ച് ആശയങ്ങൾ, ഷറഹുകളൊക്കെ ഇതിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാര് വിശദീകരിച്ചിട്ടാണ്. അപ്പൊ നമ്മുടെ വീടുകൾ എന്നുള്ളത് എന്താണ്? അവിടെ ദിക്റുകൾ ഉണ്ടാകണം, അവിടെ ദുആകൾ ഉണ്ടാകണം, അവിടെ നമസ്കാരങ്ങൾ നിർവഹിക്കപ്പെടണം, അവിടെ ഖുർആൻ പാരായണം ചെയ്യപ്പെടണം. ഇതൊക്കെ നമ്മുടെ വീടുകളിൽ നിർവഹിക്കപ്പെടേണ്ട ഒന്നാണ്. ഇതൊന്നുമില്ലാത്ത വീട് എന്താണ്? ആ വീടുകൾ മക്ബറകളെ പോലെയാണ്. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ വീടുകളെ ആക്കി തീർക്കരുത് എന്നുള്ളതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നത്. മാത്രമല്ല, നമുക്കറിയാം ഇന്നത്തെ മുസ്ലിം വീടുകളുടെ ചിത്രമൊക്കെ പറ്റ മാറിപ്പോയിട്ടുണ്ട്. ഒരു ക്ലബ്ബ് പോലെയാണ് ഇന്നത്തെ മുസ്ലിം വീടുകൾ. അത് രാത്രി പകൽ എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. 24 hours മ്യൂസിക്കുകൾ, സീരിയലുകൾ, സിനിമകൾ, ഇതിൻ്റെ ഒരു ലോകമാണ് അല്ലെ? എത്ര തർബിയത്ത് കിട്ടിയാലും, എത്ര തസ്വീയത്ത് കിട്ടിയാലും, പഠിക്കാത്ത, പാഠം പഠിക്കാത്ത ആളുകളായിട്ട് ഒരു പുതിയ തലമുറ ഇവിടെ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വീടുകളിൽ നിന്ന് കേൾക്കേണ്ടത് ഇത്തരത്തിലുള്ള സംഗീതങ്ങളല്ല, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സീരിയലുകളല്ല, സിനിമകളല്ല, ഇത്തരത്തിലുള്ള പരിപാടികളല്ല. അത്തരത്തിലുള്ള വീടുകളിൽ ഷെയ്ത്താനാണ്. അതാണ് ഹദീസിന്റെ അടുത്ത ഭാഗം പറയുന്നത്. നിങ്ങളുടെ ഒരു മുസ്ലിമിന്റെ വീട്ടിലുണ്ടാകേണ്ടത് ഈ പറഞ്ഞതാണ്. അവിടെ സുന്നത്ത് നിസ്കാരങ്ങൾ, ദിക്റുകള്, ഖിറാഅത്തുകള്, ഇത്തരത്തിലുള്ള ഒരു ദീനിപരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് വീടുകളിൽ ഉണ്ടാകുന്നത്. ഇതൊന്നുമില്ലാതെ മക്ബറകളെ പോലെ നിങ്ങൾ നിങ്ങളുടെ വീടുകളെ ആക്കരുത് എന്നുള്ളതാണ് ഹദീസിന്റെ ഒന്നാമത്തെ ഭാഗം. രണ്ടാമത്തെ ഭാഗം, ഇന്ന ഷൈത്താന യൻഫിറു മിനൽ ബൈത്തിൽ ലദീ തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറ പാരായണം ചെയ്യപ്പെടുന്ന വീട്ടിൽ നിന്ന് ഷൈത്താൻ എന്താകും? പുറത്തു പോകും. ആ വീട്ടിൽ പിന്നെ ഷെയ്ത്താൻ ഉണ്ടാവില്ല. ഇതിന് രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട വ്യാഖ്യാനങ്ങൾ വന്നിട്ടുണ്ട്. ഒന്നാമത് പറഞ്ഞതെന്ന് വെച്ചാല്, എന്തുകൊണ്ടാണ് ഷെയ്ത്താൻ പുറത്തു പോകുന്നത്? സൂറത്തുൽ ബക്കറ ഓതുന്ന ഒരു വീട്ടിൽ നിന്ന് സൂറത്തുൽ ബക്കറന്റെ ഫലായിലുകൾ വിശദീകരിക്കുന്ന നിരവധി ഹദീസുകൾ വന്നിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണിത്. സൂറത്തുൽ ബക്കറ പാരായണം ചെയ്യുന്ന വീട്ടില് ഷെയ്ത്താൻ നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഷെയ്ത്താൻ അവിടുന്ന് പുറത്തു പോകും. ആ വീട്ടിൽ നിന്ന് ഷെയ്ത്താൻ അകറ്റപ്പെടും. കാരണം ഒന്നാമത്തെ വ്യാഖ്യാനം, ഈ സൂറത്ത് ആ വീട്ടിൽ പാരായണം ചെയ്യപ്പെടുന്നത് ബർക്കത്താണ്. അതുകൊണ്ട് ഈ സൂറത്ത് പാരായണം ചെയ്യുന്നതിന്റെ ബർക്കത്ത് കൊണ്ട് ആ വീട്ടിലുള്ള ആളുകളെ തെറ്റിക്കാൻ, വഴിവിയപ്പിക്കാൻ പിശാചിന് സാധിക്കൂല. അങ്ങനെ അവരുടെ കാര്യത്തിൽ പിശാച്ച് നിരാശനായിത്തീരും. അപ്പൊ ശൈത്താനെന്താകും? ആ വീട്ടിൽ നിന്ന് പോകും. ഇത്ര കൃത്യമാണ് കാര്യങ്ങൾ. സൂറത്തുൽ ബക്ര പാരായണം ചെയ്യുന്ന വീട്ടില് ആ ബക്ര ഓതുക എന്നുള്ളത് ബർക്കത്താണ്. അതുകൊണ്ട് അത് പാരായണം ചെയ്യുന്നതിന്റെ ബർക്കത്ത് ആ വീട്ടുകാർക്കുണ്ടാവും. അപ്പൊ അവരെ നശിപ്പിക്കാൻ, വഴിതെറ്റിക്കാൻ കഴിയില്ല എന്നുള്ളത് പിശാചിന് മനസ്സിലാകും. അവൻ നിരാശപ്പെട്ടുകൊണ്ട് ആ വീട്ടിൽ നിന്ന് ആ വീട്ടിൽ നിന്ന് ഷൈത്താന് ഇറങ്ങിപ്പോകും. രണ്ടാമത് വന്നിട്ടുള്ളത് ലിമാ യറാമിൻ ജിദ്ദിഹിം ഫിദ്ദീനി വജ്തിഹാദിഹിം ഫി തലബിൽ ഖൈൻ. ഈ വീട്ടുകാരെന്താ ചെയ്യാണ്? ഈ ബക്ര പാരായണം ചെയ്യുന്നു, ആ ബക്രയിലുള്ള ആയത്തുകൾ ഹിഫ്ളാക്കുന്നു, അതവർ പഠിക്കുന്നു, അതിനനുസരിച്ച് അവരുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നു. ഇങ്ങനെ ദീനിന്റെ കാര്യത്തിൽ അവർ നല്ല ശ്രമം നടത്തുന്ന വീട്ടുകാരാണ്. അവരുടെ വീടുകളിൽ ബക്ര പാരായണം ചെയ്യുന്നുണ്ട്. ദീനിന്റെ കാര്യത്തിൽ രണ്ട് പദങ്ങളാണ് ഇവിടെ പ്രയോഗിച്ചത്, മിൻ ജിദ്ദിഹിം ഫി ദീനി വജ്തിഹാദിഹിം ഫി തലബിൽ ഖൈർ. ഇത് അത് പഠിച്ചിട്ട് അതനുസരിച്ചിട്ട് ജീവിക്കുന്ന ആളുകളാണ്, ആ യഖൈന് തേടുന്ന ആളുകളാണ്, അതിൽ കഠിനമായി പരിശ്രമിക്കുന്ന ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ തെറ്റിക്കാൻ എന്തിന് ആർക്കും സാധിക്കുകയില്ല, പിശാചിന് സാധിക്കുകയില്ല. അപ്പൊ അവനെന്ത് ചെയ്യും? ആ വീട്ടിൽ നിന്ന് അവൻ ഓടിപ്പോകുമെന്നുള്ളതാണ്. കാരണം ദീനിയായ ചുറ്റുപാടുള്ള ഒരു വീടാണ്. ഇബ്നു ഉസൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വസ്സബബു അന്ന ഫി സൂറത്തുൽ ബഖറ ആയത്തുൽ കുർസി. റിയാദു സ്വാലിഹിന്റെ ഷർഹിൽ പറഞ്ഞിട്ടുള്ളതാണ്. പിശാച്ച് അവിടുന്ന് ആ വീട്ടിൽ നിന്ന് ഓടിപ്പോകാനുള്ള കാരണം ഈ സൂറത്തിലാണ്. ഏതുള്ളത്? സൂറത്തുൽ ആയത്തുൽ കുർസി ഉള്ളത്, ശുദ്ധ ഖുർആനിലെ അഅലം ആയ. ഖുർആനിലെ ഏറ്റവും മഹത്തായിട്ടുള്ള ആയത്താണ് ഏത്? ആയത്തുൽ കുർസി. അത് സൂറത്തുൽ ബഖറയിലാണുള്ളത്. ആ ആയത്തുൽ കുർസി കൊണ്ട് എന്ത് ചെയ്യും? ഷെയ്ത്താൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും. ഷെയ്ത്താൻ ആ വീട്ടിൽ നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇമാം മുസ്ലിമിന്റെ മറ്റൊരു ഹദീസിൽ കാണാം, ഇഖ്റഉ സൂറത്തുൽ ബഖറ, നിങ്ങൾ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യണം. ഫഇന്ന അഖ്ദഹ ബറക, അങ്ങനെ തന്നെ ഹദീസിൽ വന്നിട്ടുണ്ട്. അത് സ്വീകരിക്കുക എന്നുള്ളത് ബറക്കത്താണ്. വതർക്കഹ ഹസ്ര, അത് ഉപേക്ഷിക്കുക എന്നുള്ളത് ഖനത്ത നഷ്ടമാണ്, പരാജയമാണ്. ആ സൂറത്തുൽ ബഖറ സ്വീകരിക്കുക, അവിടെ സ്വീകരിക്കുക എന്നുള്ളത് അത് പാരായണം ചെയ്യുക, അത് ഹിഫ്ളാക്കുക, അതിന്റെ അർത്ഥം മനസ്സിലാക്കുക, അതിനനുസരിച്ചിട്ട് അമൽ ചെയ്യുക, അത് അവന് ബർക്കത്താണ്. ഇത് ചെയ്യാതിരിക്കുക എന്നുള്ളത്, ഈ സൂറത്തിനെ അവഗണിക്കുക എന്നുള്ളത് അവന് നഷ്ടമാണ്. ഇമാം മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ അത് കാണാൻ സാധിക്കും. ഇത് ഈ കാരണങ്ങൾ കൊണ്ടാണ് എന്താകുന്നത്? ഷെയ്ത്താൻ ആ വീട്ടിൽ നിന്ന് പുറത്തു പോകും എന്നുള്ളത് പറഞ്ഞത്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഏത് നമ്മൾ ഈ പഠിക്കുന്ന ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഫൽഗഫലത്തു അൻ ദിക്രില്ലാഹി വ അൻ ഖിറാഅത്തിൽ ഖുർആനി, അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് അശ്രദ്ധരാവുക എന്നുള്ളത്, അതേപോലെ തന്നെ ഖുർആൻ പാരായണം ചെയ്യുന്നതിൽ നിന്നും അശ്രദ്ധരാവുക എന്നുള്ളത്, മിൻ അസ്ബാബി ഇസ്തിലാഇ ഷയാത്തീൻ അലൽ ഇൻസാനി വ കസ്റത്തിൽ വസ്വാസ് വൽ ഹുമൂം. അപ്പോൾ ദിക്റുകൾ ഇല്ലാതിരിക്കുക, അതേപോലെ തന്നെ ഖുർആൻ പാരായണം ചെയ്യാതിരിക്കുക, ഇതൊക്കെ എന്താണ്? ഒരു മനുഷ്യനിൽ പിശാച്ച് സ്വാധീനം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെയുള്ള മനുഷ്യന്മാർ പിശാച്ച് ആധിപത്യം ചെലുത്തും, അവന് വസ്വാസുകൾ വർദ്ധിക്കും, അതേപോലെ തന്നെ ടെൻഷനുകൾ അധികരിക്കും. വലിയ വീടായിരിക്കും, നല്ല ജോലിയായിരിക്കും, നല്ല ശമ്പളം ഉണ്ടാകും, പക്ഷെ ടെൻഷനുകൾ അധികരിക്കും. ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി ഈ ഹദീസിനെ ഷറഹ് ചെയ്തുകൊണ്ടിട്ട് പറയണം. എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാല്, എന്നാൽ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുക, ദിക്റുകൾ അധികരിപ്പിക്കുക, തസ്ബീഹുകൾ അധികരിപ്പിക്കുക, ഇതൊക്കെ മിൻ അസ്ബാബി തുർദി ഷെയ്ത്താൻ, ഷെയ്ത്താനിനെ അട്ടി അകറ്റുന്ന കാരണങ്ങളിൽപ്പെട്ടതാണ്. ഓ മിൻ അസ്ബാബി സലാമത്തിൽ കൽബി, ഒരു മനുഷ്യന്റെ ഹൃദയത്തെ സേഫ്റ്റി ആക്കുന്ന കാരണങ്ങളിൽപ്പെട്ടതാണ്. എന്തിൽ നിന്ന്? മിനൽ വസ്വാസി വൽ ഹവാജിസി ലാറ, അവന് പ്രയാസമുണ്ടാക്കുന്ന ചിന്തകൾ, ബുദ്ധി, അത്തരത്തിലുള്ള കാര്യങ്ങൾ, വസ്വാസുകൾ, ഇതിൽ നിന്നൊക്കെ അവന്റെ ഹൃദയത്തിന് സേഫ്റ്റി നൽകുന്ന കാരണങ്ങളിൽപ്പെട്ടതാണെന്ത്? ഇന്ന ഇത്തരത്തിലുള്ള ദിക്റുകൾ, സൂറത്തുകൾ, ഇങ്ങനെയുള്ള ഖുർആൻ ആയത്തുകളൊക്കെ പാരായണം ചെയ്യുക എന്നുള്ളത്. ഇത് ഈ ഹദീസിനെ ഷർഹ് ചെയ്തുകൊണ്ടാണ് ആര് പറഞ്ഞിട്ടുള്ളത്? ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഹദീസിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞു, ഇതിന്റെ ഷർഹും നമ്മൾ പറഞ്ഞു. ചുരുക്കത്തിൽ പറയാനുള്ളത്, ഒരു മുസ്ലിമിന്റെ വീട്ടിൽ ഖുർആൻ പാരായണം ചെയ്യപ്പെടണം. ആ പാരായണം ചെയ്യപ്പെടുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സൂറത്താണ് സൂറത്തുൽ ബഖറ എന്നുള്ളത്. അത് പ്രത്യേകമായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ് ഹദീസുകളിലൂടെ. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വീടുകളെ മക്ബറകളാക്കരുത്, ശ്മശാനങ്ങളാക്കരുത്, ഖബറിടങ്ങളാക്കരുത്. ആ വീടുകളിൽ എന്ത് വേണം? ദിക്റുകൾ വേണം, ഖുർആൻ പാരായണം ചെയ്യണം, പ്രത്യേകിച്ചും സൂറത്തുൽ ബഖറ. അങ്ങനെയുള്ള ഒരു വീട്ടിലാണ് ദീനുണ്ടാകുക. അവിടെ ബർക്കത്ത് ഉണ്ടാകും, അവിടെ സമാധാനം ഉണ്ടാകും, അവിടെ സ്വസ്ഥത ഉണ്ടാകും, അള്ളാഹുവിൻ്റെ ഖൈന ഉണ്ടാകും, എല്ലാം ആ വീട്ടിലൊരു സമാധാനം ഉണ്ടാകും. അപ്പോൾ ഇതാണ് ഹദീസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട പാഠം. ഇത്തരത്തിലുള്ള സൂറത്തുകൾ പഠിക്കാനും അത് മനസ്സിലാക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും